കാശിനാഥൻ, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി.
ജാനി കാശി.
ഗീത വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ശ്രീയുമാരിയും കരഞ്ഞുകൊണ്ട് അവളുടെ കൂടെയുണ്ട്. കരയാതിരിക്കുക ചേച്ചി, അവർക്കൊന്നും പറ്റില്ല. ജേക്കബ് അവരോട് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി, ഒപ്പം ബാക്കിയുള്ള കൂട്ടുകാരും ചാടി. ഒഴുക്ക് കൂടിയപ്പോൾ തിരച്ചിൽ നിർത്തി അവർ തിരിച്ചു കയറി.
അജു, ഫയർഫോഴ്സിനെ വിളിക്ക്.
ജോ കാരിയിലേക്ക് കയറി വന്ന് അവനിൽ നിന്ന് ഫോൺ മേടിച്ച് നമ്പർ ഡയൽ ചെയ്ത് അവരെ വിവരമറിയിച്ചു. അടുത്ത സുഹൃത്തുക്കളോട് അടുത്ത കരഭാഗത്തും പരിസരങ്ങളും നോക്കാൻ കാശിയുടെ കൂട്ടുകാർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിൽ അവർ തൽക്കാലം വിവരമറിയിച്ചില്ല. വെള്ളത്തിന്റെ ഒഴുക്കിലൂടെ പോകുന്ന കാശിയും ജാനിയും ഒരു നിമിഷം വേർപിരിഞ്ഞു. ജാനി ഒഴുക്കിൽപ്പെട്ട് പോയിക്കൊണ്ടിരുന്നു, കാശി കൂടെയും. അവൻ അവൾക്ക് നേരെ കയ്യെത്തിച്ചു. അവളുടെ മുടിയിലാണ് പിടുത്തം കിട്ടിയത്. അവൻ ചുറ്റും നോക്കിയെങ്കിലും തങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത വിധം പുഴയുടെ നടുവിലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. കുറച്ച് ഒഴുക്ക് കുറഞ്ഞപ്പോൾ അവൻ അവളെ ചുറ്റിപ്പിടിച്ച് നീന്താൻ തുടങ്ങി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. പുഴയിലേക്ക് മണ്ണിടിഞ്ഞ് കടപുഴകി വീണുകിടക്കുന്ന മരക്കുമ്പിന്റെ ചിലയിൽ കാശി പിടുത്തമിട്ടു. അവന് കൈയും കാലും കുഴയുന്നുണ്ടായിരുന്നു. സർവ്വശക്തിയും എടുത്ത് അവൻ ചില്ലയിൽ പിടിച്ചു വലിച്ച് അവളെയും കൊണ്ട് മരക്കുമ്പിൽ പിടിച്ച് കരക്കെടുത്തു. വെള്ളം കുടിച്ച് ജാനിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. അവൻ അവളെയും ചുറ്റിപ്പിടിച്ച് കരയിലേക്ക് വലിഞ്ഞു കയറി. ജാനിയെ കൈകളിൽ കോരിയെടുത്ത് പുല്ലിലേക്ക് ഇടത്തി. കാശി പുല്ലിലേക്ക് ക്ഷീണത്തോടെ കിടന്നു. അവൻ കുറച്ചുനേരം ചുമച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്നു. അവൻ ജാനിയെ നോക്കുമ്പോൾ അവൾ അനക്കമില്ലാതെ കിടക്കുകയാണ്.
ജാനിക, ജാനി!
അവൻ പതി എഴുന്നേറ്റിരുന്നുകൊണ്ട് അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. അവൾ മിഴികൾ തുറന്നില്ല. ജാനിക മിഴികൾ തുറക്കാതിരിക്കുന്ന കണ്ട് അവൻ പേടിച്ചു. അവളുടെ ചുരിദാറിന്റെ കൈയിന്റെ ഇരുഭാഗത്തും മരക്കൊമ്പ് കോറി കീറിയിരുന്നു. അവൻ ഷർട്ടൂരി അവളുടെ ദേഹത്തേക്ക് വിരിച്ചിട്ടു. അവളുടെ തലഭാഗം അല്പം ചെരിച്ചു കിടത്തി. കാശി അവളെ കമിഴ്ത്തി കിടത്തി. ജാനിയുടെ വായിൽ നിന്ന് കുടിച്ച വെള്ളം പോയിക്കൊണ്ടിരുന്നു. അവൻ അവളെ മലർത്തി കിടത്തി. കാശി അവളുടെ വായ കൈകൊണ്ട് തുറന്നു പിടിച്ചു. അവന്റെ വലത് കൈവിരൽ ചുരുട്ടിപ്പിടിച്ച് അവളുടെ വായുടെ മുകളിൽ വെച്ച് അവൻ കൃത്രിമ ശ്വാസോച്ഛാസം നൽകി. ജാനിക ചുമച്ചുകൊണ്ട് കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു.
ജാനിക, ജാനിക!
പതിയെ കവിളി തട്ടി അവൻ വിളിച്ചു. അവൾ പതിയെ ഞെരുക്കി ശബ്ദമുണ്ടാക്കി. ഒഴുക്കിൽപ്പെട്ടതിന്റെ ഭയം അവളുടെ കണ്ണുകളിൽ കാശി കണ്ടു. അത് മനസ്സിലാക്കിയ കാശി അടുത്തുള്ള മരത്തിൽ ചാരിയിരുന്ന് അവളെ പതിയെ ഇരുതോളിലും പിടിച്ചു വരുത്തി അവന്റെ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി. കുഴഞ്ഞു പോകുന്ന അവൾ അവന്റെ നെഞ്ചിൽ തലയായിച്ചു കിടന്നു. പേടി വിട്ടുമാറാത്ത അവൾ തേങ്ങിയിരുന്നു. കാശി ചുറ്റുനോക്കി. എവിടെയും മരങ്ങൾ തിങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. അടുത്തൊന്നും ആൾ താമസമില്ലാത്ത ഇടമാണെന്ന് അവന് മനസ്സിലായി.
ജാനിക,
അവൻ പതിയെ അവൾ വിളിച്ചു.
സിദ്ധുവേട്ടാ!
അവൾ പതിയെ ചുണ്ടുകളനക്കി അവന്റെ വിളിക്ക് മറുപടി കേട്ടു.
ഇതിലും നല്ലത് നീ എന്നെ കാലനാഥെന്ന് വിളിക്കുന്ന അടി മൂദേവി.
ജാനി കൊഴിഞ്ഞു കിടക്കു തന്നെയായിരുന്നു. കാശി അവളെ ഷർട്ട് ധരിപ്പിച്ചു. അവളെ നിലത്തേക്ക് എടുത്ത് എഴുന്നേറ്റു. ജാനി കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. എഴുന്നേറ്റിരിക്കാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. ദേഹമാകെ കുഴയുന്ന പോലെ അവൾക്ക് തോന്നി. കാശി പാന്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ എടുത്തു. വെള്ളം കയറി ഫോൺ ഓണാവുന്നില്ലായിരുന്നു. ഇത് എവിടെയാ? ജാനി പതിയെ ചോദിച്ചു.
ഓ, കൊച്ചമ്മ എഴുന്നേറ്റോ, സഹാറ മരുഭൂമിയിലെത്തി.
എനിക്ക് മേലാകെ കുഴയുന്നു, എനിക്ക് വയ്യ.
അവളുടെ ഞെരുങ്ങൽ കേട്ട് കാശി അവൾക്കരികിൽ ചെന്നിരുന്നു.
ജാനിക,
കാശി അവളുടെ കവിളി തട്ടി അലിവോടെ വിളിച്ചു.
എനിക്ക് എഴുന്നേറ്റിരിക്കണം, കിടക്കുമ്പോ ഛർദിക്കാൻ വരുന്നു, അമ്മേ എനിക്ക് വയ്യ.
കാശി അവളുടെ ഇരുതോളിലും പിടിച്ച് പതി എഴുന്നേറ്റിരുത്താൻ ശ്രമിക്കവേ കാശിയുടെ കാൽ മണ്ണിൽ വഴുക്കി അവൻ അവളുടെ ദേഹത്തേക്ക് വീണു. വീഴ്ചയിൽ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ഉരസി. ജാനിക ഞെട്ടലോട് അവനെ നോക്കി. കാശി വെറുപ്പോടെ ഇരുകൈയും നിലത്തുകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും കൈകൾ വഴുതി അവളുടെ ദേഹത്തേക്ക് തന്നെ വീണു. അവളുടെ കാതിൽ അവന്റെ മൂക്കിന്തും പുരസി. മണ്ണിൽ കൈ വഴുതി പോകുമ്പോൾ അറിയാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ കാതോട് അമർന്നു. മുഖം അവളുടെ കഴുത്തിൽ അമർന്നു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ തോളിൽ കൈകൾ അമർത്തി. കാശി അവളിൽ നിന്ന് നടന്നു മാറാൻ നോക്കി മുഖമുയർത്തി. അവളുടെ കവിളിൽ അവന്റെ നനഞ്ഞ താടിയുരസി. ജാനിക അവന്റെ ഇരുതോളിലും കൈകൾ അമർത്തി അവനെ തള്ളിമാറ്റി. അവനുമായി അവൾ ചെരിഞ്ഞു. ഇപ്പോൾ ജാനിക അവന് മുകളിലായാണ് കിടക്കുന്നത്. അവളുടെ ചുണ്ടുകൾ അവന്റെ കവിളിലുരസി. പരസ്പരം മിഴികൾ തുറന്ന് അവർ ഒരു നിമിഷം നോക്കി. മഴത്തുള്ളികൾ അവന്റെ മുഖത്തേക്ക് പതിച്ചില്ല. അവളുടെ മുടിയിഴകളിൽ നിന്ന് അവന്റെ മുഖത്തേക്ക് നീർത്തുള്ളികൾ ഇറ്റു വീണുകൊണ്ടിരുന്നു. രണ്ടാളും ദേഷ്യത്തോടെ മുഖം തിരിച്ചു. പരസ്പരം അകന്നു മാറാൻ ശ്രമിക്കവേ ജാനി അവന്റെ മുഖത്തേക്ക് ഛർദ്ദിച്ചു. കാശി കണ്ണുകളടച്ച് അവളെയും കൊണ്ട് എഴുന്നേറ്റിരുന്നു.
അയ്യേ!
കാശി കണ്ണുകളടച്ചുകൊണ്ട് പറഞ്ഞു. അവളവന്റെ നെഞ്ചിലേക്ക് ഛർദ്ദിച്ചുകൊണ്ട് അവന്റെ തോളിൽ കുഴഞ്ഞിരുന്നു. കാശി അവളെയും പൊക്കിയെടുത്ത് എഴുന്നേറ്റു. ജാനിയെ അവൻ മരത്തിൽ ചാരിയെത്തി. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി നിവർന്നു. അവൾ തളർച്ചയോടെ കണ്ണുകൾ അടച്ചിരിക്കുകയായിരുന്നു.
അതെ, ഈ കോളത്തിൽ ഇരുന്നാ മതിയോ? നിന്റെ മേലാകെ ഛർദിച്ചതാണ്, പോയി വെള്ളത്തിലിറങ്ങി മുങ്ങിട്ടു വാ,
അവൻ ഗൗരവത്തിൽ പറഞ്ഞു.
എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ,
അവൾ തളർച്ചയോടെ പതുക്കെ പറഞ്ഞു. കാശിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു.
ഒന്ന് എഴുന്നേറ്റ് ആ ഡ്രസ്സിൽ പറ്റി പിടിച്ച് അഴുക്കളഞ്ഞിട്ട് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കിപ്പോവും.
എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ,
അവൾ തളർന്ന സ്വരത്തിൽ വീണ്ടും പറഞ്ഞു.
എനിക്കൊന്നും വയ്യ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, വേണമെങ്കിൽ പോയി വൃത്തിയാക്കി വാ.
അതിന് ഇയാളുടെ സഹായം ഞാൻ ചോദിച്ചോ? എന്നെ മനഃപൂർവ്വം നിങ്ങൾ തള്ളിയിട്ടതാവും,
അവൾ പറഞ്ഞു.
അതെടി, എന്നിട്ട് ഞാനും കൂടെ ചാടിയതാ?
അതൊക്കെ അടവാ നിങ്ങളുടെ. എന്നെ ഒഴുക്കിലേക്ക് വിട്ട് തിരിച്ചു പോകാൻ നോക്കിയപ്പോ ഒഴുക്ക് നിങ്ങളെ ചതിച്ചു, അതോടിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നു,
അവൾ പറഞ്ഞൊപ്പിക്കുന്ന കേട്ട് കാശി അന്തം വിട്ടുപോയി.
അതേടി, നിന്നെ കൊല്ലാൻ വേണ്ടി തള്ളിയതാ. ബാലൻസ് ഇട്ട് ഞാനും വീണു. നീന്തി പോവാൻ നോക്കിയപ്പോ നീ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാനും പെട്ടു. നിന്നെ ഒഴുക്കിൽ ഞാൻ കൈവിട്ടതായിരുന്നു. ഈ മരക്കൊമ്പി പിടിച്ച് കയറുമ്പോ നീ ഇവിടെ കിടക്കുന്ന കണ്ടു. അപ്പൊ സുഖവിവരം അന്വേഷിക്കാൻ കയറിയതാ. എന്തേ പണ്ടാരം രക്ഷപ്പെടുത്തണ്ടായിരുന്നു, ആ ഒഴുക്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയ മതിയായിരുന്നു,
അവൻ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പല്ലിറുമി പറഞ്ഞു.
വലിയ കാര്യായിപ്പോയി, താങ്ക്സ്.
ജാനിക മുഖമുയർത്തിക്കൊണ്ട് അവൻ നോക്കി പറഞ്ഞു.
കൊണ്ടുപോയി നിന്റെ ചിതുവേട്ടൻ കൊടുക്ക്.
സിദ്ധാർത്ഥ് റാം ഗോവിന്ദൻ എന്നാണ് എന്റെ സിദ്ധുവേട്ടന്റെ പേര്, അല്ലാതെ ചിദ്ദു അല്ല.
അവന്റെ പേര് എങ്ങനെയാലും എനിക്കെന്താ, നീ വരുന്നുണ്ടി പോര്, ഞാൻ പോവാ.
കാശി ബനിയനൂരി തലതുയർത്തിക്കൊണ്ട് പറഞ്ഞു. ജാനി വെള്ളത്തിലേക്ക് ഇറങ്ങി മേലുള്ള അഴുക്കൊക്കെ കളഞ്ഞ് മരക്കൊമ്പിൽ പിടിച്ചു കയറാൻ നോക്കവേ പിടുത്തം കിട്ടാതെ വെള്ളത്തിലേക്ക് വീണു. കാശി അത് കണ്ട് വെള്ളത്തിലേക്ക് ചാടി അവളെ ചുറ്റിപ്പിടിച്ച് ഉയർന്നു വന്നു. കാശിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റിയാണ് നിന്നിരുന്നത്, അവളുടെ കൈകൾ അവന്റെ മേലും ചുറ്റിയിരുന്നു.
നീ ചാവാനായിട്ട് ഇറങ്ങിയതാണോടി?
കൊമ്പിൽ പിടുത്തം കിട്ടിയില്ല. പെട്ടെന്ന് ഇടിവെട്ടിയപ്പോൾ പേടിച്ച് ജാനി അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവനവളെ ദേഷ്യത്തോട് അകത്തി മാറ്റി മരക്കൊമ്പിൽ പിടിച്ച് കരക്ക് കയറിപ്പോയി.
ഡീ കുരുപ്പ്, നീ വരുന്നുണ്ടോ? ഞാൻ പോവാ.
അവൻ നിലത്ത് കിടന്ന ഫോണും എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. ജാനിക തണുത്ത് വരച്ച് പുറകെയും പോയി.
ഇതെവിടെയാ സ്ഥലം?
അവൾ തിരക്കി.
ആവോ, എനിക്കറിയില്ല, ആൾ താമസമൊന്നും ഇല്ലല്ലോ.
കാൽനാഥന് പിന്നെ എന്താ അറിയാം.
ഡീ വല്ലാതെ കിടന്ന് ചലച്ചാ എന്റെ ഷർട്ട് ഞാനെങ്കിൽ വാങ്ങും.
നിന്നോട് ആരാ എനിക്കിത് ഇട്ടുതരാൻ പറഞ്ഞ്? കൊണ്ടുപോടാ നിന്റെ ഡ്രസ്സ്.
അവൾ വേഗം ഷർട്ട് അയച്ച് വിടർത്തി മാറ്റി ഊരാൻ നോക്കവേ കൈയുടെ കീറിയ ഭാഗത്താണ് അറിയാതെ പിടിച്ചു വലിച്ചത്. ഷർട്ടിന്റെ ബട്ടൺസ് കൂടി അവളുടെ ഡ്രസ്സിൽ കുടുങ്ങിയതും നെഞ്ചിൽ നിന്ന് വയറുവരെ ചുരിദാർ കീറി. ജാനിക ആ നിമിഷം തരിച്ചിന്ന് പോയി. കാശിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. അവൻ വേഗം തിരിഞ്ഞിന്നു. ജാനി ലജ്ജയോടെ കണ്ണുകളടച്ച് തിരിഞ്ഞിന്നു.
ആ മരത്തിന് മറവിലേക്ക് പോയി ഡ്രസ്സ് നേരെയാക്ക്,
കാശി പറഞ്ഞു കേട്ട് അവൾ അവിടേക്ക് പോയി. ചുരിദാർ അഴിച്ചു മാറ്റി ഷർട്ട് ധരിച്ചു. അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. ഈ സമയം കാശിക്കും ജാനിക്കും വേണ്ടിയുള്ള തിരച്ചിൽ പുഴക്കടവിൽ ശക്തമായിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരെയും കൊണ്ട് പുഴയുടെ കടവാകം നിറഞ്ഞു. പുഴയിലും തൊട്ടടുത്ത കടവിലും ബോട്ടുകൾ കൊണ്ട് തിരച്ചിൽ നടത്തുകയാണ് എല്ലാവരും.
എന്റെ കുട്ടികൾ,
ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ശേഖരന്റെ നെഞ്ചിൽ ചാരി നിൽക്കുകയാണ്. വീട്ടിലെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കാർമേഘം വാനിൽ ഉരുണ്ടുകൂടിയിരുന്നു. മഴ ശക്തിയായി പെയ്യുക തന്നെയാണ്. പുഴ കുത്തിയൊളിച്ചുകൊണ്ടിരുന്നു. തിരച്ചിൽ നിർത്തി ബോട്ടുകൾ കരക്കയറി. ജാനിയും കാശിയും വഴിയറിയാതെ പല വഴിയായി നടന്നുകൊണ്ടിരുന്നു. മഹാലക്ഷ്മി പുഴയിൽ നിന്ന് പോവാൻ കൂട്ടാക്കാതെ മണലിലിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ജാനിക തളർന്ന് നിലത്തിരുന്നു.
എനിക്കൊരു വയ്യ നടക്കാൻ,
അവൾ തളർച്ചയോടെ പറഞ്ഞു. കാശി അവൾക്കെതിരായിരുന്നു. രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുന്നുകൊണ്ട് അവരാകെ തളർന്നിരുന്നു. ഇരുട്ടുമൂടിയപ്പോൾ അവൾ പേടിച്ച് ചുറ്റും നോക്കി. കൂറ്റാക്കൂറ്റിരുട്ടിൽ മുന്നിലിരിക്കുന്ന കാശിയെപ്പോലും ഇരുണ്ടാണ് കാണുന്നത്. അവൾ പതി എഴുന്നേറ്റ് അവന്റെ അരികിൽ പോയിരുന്നു.
എനിക്ക് വിശക്കുന്നു,
അവൾ തളർച്ചയോടെ പറഞ്ഞു.
ഞാൻ എന്ത് ചെയ്യാനാണ്? എങ്ങോട്ട് പോയാലും ഒരുപോലെയാണ്.
എനിക്ക് വിശക്കുന്നു,
അവൾ വീണ്ടും പറഞ്ഞു.
എന്നാ കുറച്ച് മണ്ണ് വാരി തിന്നോ.
പോടെ കാലനാഥ,
അവൾ പതിയെ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ജാനിക വീഴുന്ന ശബ്ദം കേട്ട് കാശി അങ്ങോട്ട് ഓടിച്ചെന്നു. പുറകെ ഓടിച്ചെന്ന അവനും അവൾ വീണ കുഴിയിലേക്ക് വീണു. പന്നികൾക്ക് കിണിവെച്ച കുഴിയിൽ വെള്ളം നിറഞ്ഞതിൽ ആരോ വീഴുന്ന ശബ്ദം കേട്ട് വാഴത്തോട്ടത്തിൽ നിന്നിരുന്ന ഉടമയും അയാളുടെ ഭാര്യയും മോളും കുഴിയുടെ അടുത്തേക്ക് ഓടി വന്നു. വെള്ളത്തിൽ നിന്നവർ കാശിയും ജാനിയും പിടിച്ചുകയറ്റി. ജാനിയെ ആ സ്ത്രീയും മോളും തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. കാശി കുഴിയുടെ അടുത്ത് കീതപ്പോടെ ഇരുന്നു. അയാൾ അവനെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഓടിട്ട ചെറിയ വീട്ടിലേക്ക് കയറിപ്പോയി. കട്ടിലിൽ തണുത്തു ഉറച്ചിരിക്കുന്ന ജാനിയുടെ തലയിൽ തോർത്തുകൊണ്ട് ഫാത്തിമ തുവർത്തി കൊടുത്തു. എവിടുന്നാ മക്കളെ നിങ്ങൾ ഈ നേരത്ത്?
ഈ ഓരോട് വിശേഷം ചോദിക്കാൻ നിൽക്കാതെ ഉടുത്തു മാറാൻ കൊടുക്ക്, തണുത്ത് വറക്കുന്നുണ്ട് രണ്ടാളും,
ഭർത്താവ് ഹമീദ് പറഞ്ഞു കേട്ട് അവർ നാവ് കടിച്ചു.
അല്ലാ, ഞമ്മളത് മറന്ന്, റിസിയ, ഇജ്ജ് പോയി ഇക്കാക്കാന്റെ ഷർട്ടും ലുങ്കിയും ആന്റെ ഒരു പാവാടിയും ജമ്പറും എടുത്തോണ്ട് വാ.
ശരി ഉമ്മ. അവൾ അകത്തേക്ക് പോയി. ഉമ്മറപ്പടിയിലിരിക്കുന്ന കാശി മുഖത്തും മുടിയിലുമൊക്കെയുള്ള വെള്ളം തോർത്തുകൊണ്ട് തുടച്ചു നീക്കുകയാണ്.
മോനെ, നിങ്ങൾ എവിടുന്നാണ്?
ഹമീദ് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. കാശി ഉണ്ടായ കാര്യമെല്ലാം പറഞ്ഞു.
റബ്ബേ, ഇനി എങ്ങനെ നിങ്ങൾ വീട്ടിൽ പോവും? കാലം തെറ്റിയുള്ള മഴയാണ്. 3 ദിവസമായി കവലി തന്നെ പോയിട്ട്. മണ്ണിടിഞ്ഞ് റോട്ടിലേക്ക് വീണുകൊണ്ട് എങ്ങോട്ടും പോകാൻ വയ്യ. പുഴയിൽ മീൻ പിടിക്കാൻ പോകാം ഇവളിപ്പോ സമ്മതിക്കുകയില്ല. അത്രക്ക് ഒഴുക്കാണ്. ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നിങ്ങളെ കാത്തതാ. ഞങ്ങൾ ഈ ചെറിയ വീട്ടിലാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു വാർപ്പിന്റെ വീട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ ഒപ്പം സ്വത്തൊക്കെ വീഴ്ചപ്പോ എനിക്ക് കാട്ടുമുക്കാണ് കിട്ടിയത്. അടുത്തൊന്നും വേറെ വീടുമില്ല. ഗതിയോടുകൊണ്ട് വന്നിക്കുകയാണ് ഇവിടെ. ഒരു മോനുള്ള ടൗണിലെ ഒരു ബാർബർ ഷോപ്പിലാണ്. വല്ലപ്പോഴേ വരൂ. ഹമീദ് പറഞ്ഞു.
ആഹാ, അത് കൊള്ളാം. നിങ്ങളിപ്പോ എന്നോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അതിനെ തണുപ്പിലിരുത്തി വർത്താനം പറയാ. എന്നാ മോനെ, ഇത് ഉടുത്തോ. എന്റെ മോന്റേതാണ്.
കാശി പുഞ്ചിരിച്ചുകൊണ്ട് ആ ഡ്രസ് വാങ്ങി.
ജാനിക,
അവൻ ഫാത്തിമയോട് സൗമ്യമായി ചോദിച്ചു.
ആ മോളെ പേര് ജാനിക എന്നല്ലേ, മോന്റെ പേരോ?
കാശിനാഥൻ. അത് കേട്ട് പുറകിൽ നിൽക്കുന്ന റസിയെ ചിരിച്ചു.
ഈ എന്തിനാ ചിരിച്ചേ?
ഫാത്തിമ അവളോട് ചോദിച്ചു.
പുഴയിൽ നിന്ന് എങ്ങനെ കയറിയെന്ന് ചോദിച്ചപ്പോ ജാനികത്തെ പറയാ, കാലനാഥനാണ് പുഴയിൽ നിന്ന് രക്ഷിച്ചതെന്ന്.
അവൾ വീണ്ടും ചിരിച്ചു.
അതെന്താ മോനെ അന്റെ ബീവി എന്നെ അങ്ങനെ വിളിച്ച്?
ഫാത്തിമ ചോദിച്ചു.
അയ്യോ, ഞങ്ങള് ഭാര്യയും ഭർത്താവൊന്നുമല്ല.
അവൻ പറഞ്ഞു.
ഞമ്മളോട് ചെന്ന് ഉണ പറയാൻ നിക്കണ്ട, കണ്ടാ തന്നെ അറിയാം.
ഓല് കുടുംബക്കാരാണ് ഫാത്തിമ.
അയാൾ ഉണ്ടായതെല്ലാം അവരോട് പറഞ്ഞു.
റബ്ബേ, നിങ്ങളെ വീട്ടുകാരൊക്കെ പേടിച്ചിരിക്കണ്ടാവില്ലേ? നീ ഇപ്പൊ എന്താ ചെയ്യാ? ഇങ്ങേട്ട കയ്യിലുള്ള ഫോണില് ഇനി എന്റെ മോന് പൈസ കയറ്റി കൊടുക്കണം ടൗണിനെ. നാലേ പൈസ ഉണ്ടാവൂ. നിങ്ങളെ ഉമ്മയും ബാപ്പയ്ക്ക് ഇപ്പൊ ബേജാറായിട്ട് ഇരിക്കണ്ടാവും. എന്താപ്പൊ ചെയ്യാ?
ഫാത്തിമ വിഷമത്തോടെ പറഞ്ഞു.
എന്റെ ഫോണില് ചാർജ് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ അതിലും വെള്ളം കയറി.
കാശി പറഞ്ഞു.
ഇനിയിപ്പോ എന്താ ചിജ്ജ? വീട്ടിലുള്ളവരിപ്പോ ബസ്മിച്ചിരിക്കുന്നുണ്ടാവൂലേ? ഞാനൊന്ന് കവല വരെ പോയി നോക്കാം. മണ്ണിടിച്ചിലൊക്കെ നീക്കം ചെയ്തെങ്കിലോ?
അയാൾ പോകാൻ വേണ്ടി ഉമ്മറത്തെ ചൂരിൽ ആണിൽ തൂക്കിയിട്ട ഷർട്ട് എടുക്കുന്നത് കണ്ട് ഫാത്തിമയുടെ റസീയുടെ മുഖത്ത് ഭീതി പടരുന്ന കാശി കണ്ടു.
വേണ്ട ഉപ്പ, നാളെ രാവിലെ പോയി നോക്കാം. ഉപ്പ പോയാൽ വരുന്നവർ ഇവർക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ എന്റെ ഫോണ് ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. പേടിക്കണ്ട.
അവൻ അകത്തേക്ക് കയറി. ഉമ്മറവും ചെറിയ വീതിയുള്ള വരാന്തയും 2 റൂമും ഒരു വരാന്ത കൂടി കഴിഞ്ഞാലുള്ള അടുക്കളയുമുള്ള ഒരു ചെറിയ വീടാണ് അവരുടെ വീട്.
സൗകര്യമൊക്കെ കുറവാണ് മോനെ. ഇതൊക്കെ ധാരാളം ഉപ്പ.
അവൻ അടുത്തുള്ള റൂമിലേക്ക് കയറി. ജാനിക ചുവരിലെ കണ്ണാടിയിൽ നോക്കി നിൽക്കുകയായിരുന്നു.
കൊച്ചമ്മയുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങിത്തരുമോ?
പോയി പണി നോക്കൂ, ഞാൻ ഇവിടെ തന്നെ നിൽക്കും.
റസിയുടെ ടോപ്പും പാവാളയും ധരിച്ച് നിൽക്കുന്ന ജാനി കട്ടിലിരുന്നോട് പറഞ്ഞു.
ജാനിക, വഴക്കിട നിൽക്കണ്ട. ഇത് നമ്മുടെ വീടല്ല. ഇവിടെ കിടന്ന് വഴക്കിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്.
അവൻ പതിയെ പറഞ്ഞു.
പോട കാലനാഥ.
അവൾ പതിയെ അവനെ വിളിച്ചു.
ഇനി വിടിക്കോടി കുരിപ്പ്, സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചാ നിന്റെ ഈ വിളിയോട്ട് നിൽക്കുന്നത്?
കാശിയുടെ കൈകൾ പിടിച്ചു ചരിച്ചുകൊണ്ട് പറഞ്ഞു.
എന്റെ കയ്യിന്ന് വിട്.
ജാനി അവനെ തള്ളി. കാശി അവളുടെ കൈ വിട്ടിരുന്നില്ല. അവർ ബെഡിലേക്ക് പോയി വീണു. പെട്ടെന്നുള്ള വീഴ്ചയിൽ ജാനിയുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു. അത് കണ്ട് വാതിക്കൽ അന്തംവിട്ടിൽ കയറുന്ന റസിയ വേഗം പുറത്തേക്ക് പോയി. ജാനി അവനെ തള്ളി മാറ്റി. കാശി വേഗം അവളിൽ നിന്ന് അകന്നു മാറി. ദേഷ്യം വന്ന് അവൻ ചുമരിൽ കൈകുത്തി. രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ നോക്കി.
ഉമ്മ, അവര് തമ്മിൽ പ്രേമാണ്. അവര് ഒളിച്ചോടി പോന്നാണെന്ന് തോന്നുന്നു. നമ്മളോട് വീട്ടുകാർ അറിയിക്കാതിരിക്കാൻ കള്ളം പറഞ്ഞതാവും.
ആഹാ, അതണക്കെങ്ങനെ മനസ്സിലായി?
ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പളേ കിസ് അടിക്കായിരുന്നു.
എന്റെ പതിരിയങ്ങളെ എന്തത്? ഉമ്മ ഒക്കെ ആയിരുന്നു എന്ന്.
ഇജ്ജ അതൊക്കെ എത്തി നോക്കാൻ പോയാ സത്തെ.
അവർ അവളുടെ ചെവിൽ പിടിച്ചു തിരിച്ചു.
ആ, ഞാൻ ഇത്താണ് വിളിക്കാൻ പോയതാ.
അവൾ വേദനയോട് ചെവി തടവി.
ഇനിയിപ്പോ അത് നമ്മൾ കണ്ടതായിട്ട് ഭാവിക്കണ്ട. പരിചയമില്ലാത്ത നമ്മളോട് പറയാന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മറച്ചു വെച്ചായിരിക്കും. ഓൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കാൻ ഉണ്ടാക്ക്, വിശക്കണ്ടാവൂൽക്കേ.
ആ ശരി ഉമ്മ.
നീ എന്തിനാടി എന്നെ ഉമ്മ വെച്ച്?
അവൻ ദേഷ്യപ്പെട്ടു.
നിങ്ങളാ എന്നെ ഉമ്മ വെച്ച്?
ദേ, ഒറ്റ അടിയങ്ങ് വെച്ചെന്നാണ്ടല്ലോ.
പോടാ
എടി.
അവനവളെ അടിക്കാൻ നിൽക്കവേ ഫാത്തിമ അത്താഴം കഴിക്കാൻ അവരെ വിളിച്ചു. ജാനി വേഗം പുറത്തേക്ക് പോയി. കാശി വസ്ത്രം മാറി പുറത്തേക്ക് ഊണ് കഴിക്കാൻ ചെന്നു. നിലത്ത് വിരിച്ച പായിൽ അവരോട് ഇരിക്കാൻ ഫാത്തിമ പറഞ്ഞു. കടുമാങ്ങാച്ചാറും പയറും ഇടിച്ചക്ക തോരനും കാച്ചിയ മോരും പപ്പടവും കഞ്ഞിയുമാണ് ആ വീട്ടുകാർ അവർക്ക് വേണ്ടി കഴിക്കാൻ തയ്യാറാക്കിയത്. വിഷപ്പുള്ളതുകൊണ്ട് രണ്ടുപേരും കഞ്ഞി വേഗം കുടിച്ചു തീർത്തു.
കുറച്ച് കഞ്ഞി കൂടി എടുക്കട്ടെ.
മതിയുമ്മ.
കാശി കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു.
നാ മോൾക്കെടുക്കട്ടെ. ജാനിക വേണമെന്ന് തലയാട്ടി. മുഴുവനിരുന്ന് തട്ടാതെ എഴുന്നേറ്റ് വാടി. അവർ കഴിക്കാനുണ്ടാവില്ല, അവരുടെ അവസ്ഥ കൂടി മനസ്സിലാക്ക്. അവൻ പതുക്കെ തന്നോട് പറഞ്ഞു കേട്ട് വിളമ്പാൻ നിന്ന ഉമ്മയെ അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് തടഞ്ഞു.
കഴിച്ചോ മോളെ.
വേണ്ട ഉമ്മ, വയറ് നിറഞ്ഞു. വിശപ്പുണ്ടെങ്കിലും ജാനി എഴുന്നേറ്റു.
മോളെ പാത്രം ഇങ്ങോട്ട് തന്നേക്ക്, ഉമ്മ കൈ വെച്ചോളാം.
അവൾ കൈയും വായും കഴുകാൻ അടുക്കള വശത്തേക്ക് പോയി. ജാനി ചെല്ലുമ്പോൾ കാശി ബക്കറ്റിൽ കിടന്ന കപ്പിൽ വെള്ളമെടുത്ത് കൈയും വായും കഴുകുകയായിരുന്നു. ജാനി കപ്പെടുത്ത് വായ കഴുകുമ്പോൾ കാശി ലുങ്കിയുടെ തലപ്പെടുത്ത് മുഖം തുടച്ചു, മുണ്ട് മടക്കി കുത്തി.
കൊച്ചമ്മക്ക് കഞ്ഞിയൊക്കെ പോവുകയല്ലേ, ഡയറ്റൊക്കെ പമ്പടുന്നോ?
ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കഴിക്കും, തനിക്കെന്താ?
എനിക്കെന്ത്, തമ്പുരാടിക്കുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഫേസ് വാഷും ലോഷനും ഒന്നുമില്ലല്ലോ മോന്തയിൽ പുരട്ടാൻ. ഈ പാവങ്ങളുടെ വീട്ടിൽ കിടന്ന ഉറക്കം വരുവാവോ? സിദ്ധാർത്ഥന്റെ മണിമാളികളിൽ ഉറങ്ങിയ ശീലല്ലേ ഉള്ളൂ ജാനിക തമ്പുരാട്ടിക്ക്.
ജാനിക അവന്റെ അടുത്തേക്ക് നടന്നിരുന്നു. അവന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. കാശി അവളിൽ നിന്ന് മുഖം തിരിച്ചു. വെറുപ്പാണ് എനിക്ക് നിന്നെ. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ വെറുക്കുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കാതെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് വേദനയോടെ അവൾ പറഞ്ഞു,
നിനക്ക് വെറുപ്പാണെങ്കി എനിക്കെന്താടി? നീ എന്നെ വെറുക്കുന്നതിന്റെ ആയിരം ഇരട്ടി നിന്നെ ഞാൻ വെറുക്കുന്നുണ്ട്. വഴിന്ന് മാറടി.
അവനവളുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അവരകത്തേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ വാഴപ്പഴവും നെയ്യും മുന്തിരിയും ചേർത്തുണ്ടാക്കിയ ചൂടുള്ള പലഹാരം അവർ കൊടുത്തു. വിശപ്പുള്ളതുകൊണ്ട് ജാനി കഴിക്കുന്നുണ്ട് റസീക്ക് പാവം തോന്നി. കാശി ബീഡിയും വലിച്ച് ഉമ്മറത്ത് തിണ്ണയിൽ ഹമീദിനൊപ്പം ഇരുന്നു.
മക്കളെ, നിങ്ങൾ വന്നിട്ട് കിടന്നോളി, കിടക്ക ബീച്ചിരിക്കണ്. നേരെ ഒരുപാടായില്ലേ, ബീസൈസൊക്കെ ഇനി നാളെ പറയാം.
ഫാത്തിമ പറഞ്ഞു,
നാളെ നമുക്ക് കവല വരെ ഒന്ന് പോവാമപ്പ, വീട്ടിൽ വിവരം അറിയിക്കണം. മോൻ വരണ്ട, ഇവർ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോയിക്കോളാം, മോനെ നമ്പി തന്നാ മതി.
അവർ റൂമിലേക്ക് കിടക്കാൻ പോയി. ജാനി കട്ടിൽ വിരിച്ച ചെറിയ കിടക്കൽ കിടന്നു. കാശി ചുമലിൽ ചാരി വെച്ച പായ നിവർത്തിയിട്ട് അതിലിരുന്നു. വീട്ടിലറിയിക്കാൻ ഇനി എന്തു ചെയ്യും? അവൾ തിരക്കി.
ഉപ്പ പറഞ്ഞ നീയും കേട്ടില്ലേ, പിന്നെന്താ ഇത്ര ചോദിക്കാൻ, നാളെ രാവിലെ നോക്കാം.
അവൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു,
എനിക്ക് ലക്ഷ്മി അമ്മയെ കാണണം.
നിന്റെ ചുദ്ധുവേട്ടനോട് പറ, ഓങ്ക്രീം സ്വാഹ ഇടിമിന്നൽ സൈക്കോ, പ്രജട പ്രജട എന്ന് പറഞ്ഞാ മതി, പാഞ്ഞെത്തിക്കോളും സൈക്കോ.
ചമ്രം പടിഞ്ഞിരുന്ന് അവൻ പറയുന്നു കേട്ട് ജാനി അറിയാതെ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു പോയി.
എന്താടി ഇത്ര കിണിക്കാൻ, നിന്റെ മറ്റവനെ പറഞ്ഞ പൊള്ളാറാണല്ലോ പതിവ്.
ദേ വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിദ്ധുവേട്ടൻ.
സിദ്ധുവേട്ടനല്ല, അവൻ വേട്ടനാണ്, വേട്ടാവളിയൻ.
പോടെ കാലനാഥ,
എന്റെ കൈയിൽ നിന്ന് അടികിട്ടണ്ടെങ്കിൽ കിടന്ന് ഉണങ്ങിക്കോ.
അവൻ ഫോണിലെ ബാറ്ററി ഊരിമാറ്റി അതിൽ പറ്റിപ്പിടിച്ച വെള്ളം ലുങ്കിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു,
അല്ലെങ്കിൽ തന്നോട് ആരട വേട്ട, മിണ്ടാ വരുന്ന് കാലാ വേട്ട.
അവളത് പറഞ്ഞ് വേഗം കിടന്നു കറന്നു പോയി. നായ്ക്കളുടെ ഓരിയിടൽ കേട്ട് ജാനിക ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റതും കാശി കറണ്ട് പോയപ്പോൾ എഴുന്നേറ്റ് വിളക്ക് ചോദിക്കാൻ വാതിൽ തുറന്നു. ജാനിയുടെ തോളിലേക്ക് ഒരു പല്ലി വീണപ്പോൾ അവൾ പേടിയോടെ ശബ്ദമുണ്ടാക്കി മുമ്പിൽ നിൽക്കുന്ന കാശി ഉരുകെ കെട്ടിപ്പിടിച്ചു. അവർ ചുമരിലേക്ക് ഇടിച്ചു നിന്നു. കറന്റ് പെട്ടെന്ന് വന്നപ്പോൾ വരാന്തയിൽ റാന്തൽ വിളക്ക് പിടിച്ചേൽക്കുന്ന ഉമ്മയും വാപ്പയും അവരുടെ നിൽപ്പ് കണ്ട് പരസ്പരം നോക്കി ചിരിച്ചു. കാശിയും ജാനിയും അവരെ കണ്ടിരുന്നില്ല. കാശി അവളെ വേഗാവനയിൽ നകത്തി മാറ്റി പുറത്തേക്ക് ഇറങ്ങിയതും കറണ്ട് പോയി. ഉമ്മ റാന്തൽ വിളക്ക് കത്തിച്ച് അവർക്ക് കൊടുത്തു. ജാനി ഉമ്മയെ പോയി കെട്ടിപ്പിടിച്ചു.
എന്താ മോളെ, അനക്ക് എന്റെ മനം കാണാൻ തോന്നുന്നുണ്ടോ?
അവളുടെ മനസ്സ് വായിച്ചെടുത്ത പോലെ ഫാത്തിമ ചോദിച്ചു. അവൾ വിഷമത്തോടെ മൂളി.
സാരല്ല, മോള് പോയി കടന്നു, നാളെ ഉപ്പ പോകണ്ടല്ലോ.
അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് നോക്കി ജാനിക കിടന്നു. കാശി വെളിച്ചത്തിനടുത്തിരുന്ന് ഫോൺ ശരിയാക്കിയായിരുന്നു. അവൾ കട്ടിൽ എഴുന്നേറ്റിരുന്നു. ജാനി ജനലിനരികിൽ പോയി നിന്നു. പുറത്ത് മഴ പെയ്തിരുന്നു. കാശി റാന്തൽ മുറിയിലെ ഇരുമ്പിന്റെ കൊളുത്ത് തൂക്കിയിട്ട് വന്ന് പായയിൽ കിടന്നു. കാശിനാഥൻ മയക്കത്തിലേക്ക് വഴുതി വീണു. അമ്മയെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാവരും പേടിച്ചിരിക്കാമെന്ന് ഓർത്തപ്പോൾ അവൻ ഉറക്കം വന്നില്ല. എഴുന്നേറ്റിരുന്നപ്പോഴാണ് ജാനി ജനലരികിൽ നിൽക്കുന്നവൻ കണ്ടത്.
ഡീ, ബന്ധം കണ്ട പെരിച്ചാഴ് പോലെ നിൽക്കാതെ വന്ന് കിടക്കാൻ നോക്ക്.
അവളൊന്നും മിണ്ടിയില്ല. മഴയിലേക്ക് നോക്കി നിൽക്കുന്ന അവൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഉള്ളിലെ വേദനകളുടെ ലോകത്തായിരുന്നു.
ഡീ, നീ ആരെ നോക്കിയ ഈ ജനലിലൂടെ?
അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉള്ളിൽ അലയടിക്കുന്ന നൊമ്പരങ്ങളുടെ പേമാരി താങ്ങാൻ വയ്യാതായപ്പോൾ അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു.
ജാനിക കൊച്ചമ്മ കരിയേ, അത്ഭുതം തന്നെ.
അവളുടെ മുമ്പിലിരുന്നുകൊണ്ട് കാശി ചോദിച്ചു. പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ജാനിക പൊട്ടിക്കരഞ്ഞു. കാശിനാഥൻ ശീല കണക്കിയിരുന്നു. അവളുടെ കണ്ണിനീരിന്റെ ഒഴുക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. തോരാമഴ പോലെ കാശിയുടെ നെഞ്ചിൽ അവളുടെ കണ്ണുനീർ വേദനകളുടെ കൊത്തുപണികൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്തോർത്ത പോലെ ജാനിക അവനിൽ നിന്ന് അകന്നു മാറി.
മിഴികൾ തുടച്ച് എഴുന്നേറ്റ് ബെഡിൽ പോയി കിടന്നു.
നീ എന്തിനാ കരഞ്ഞേ?
ഞാൻ കരഞ്ഞ, നിങ്ങൾക്കെന്താ? അവനിൽ നിന്ന് മുഖം തിരിച്ച് അവൾ തിരിഞ്ഞു കിടന്നു.
പറയടി പുല്ലേ,
അനാഥയായ ഒരു പെണ്ണിന് പല വേദനകൾ കാണും, അതൊക്കെ കണ്ണൂരോട് പറയേണ്ട കാര്യമില്ല.
അതിന് നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നീ എങ്ങനെയാടി അനാഥയാവുന്നത്?
അച്ഛൻ നാണമില്ലടാ നിനക്കതിനോട് പറയാൻ.
കാശിയൊന്നും മിണ്ടിയില്ല.
ചോദിച്ചേ കേട്ടില്ലേ, നീ കരഞ്ഞെന്തിനാണെന്ന്?
അവൻ തിരക്കി. എനിക്ക് സിദ്ധുവേട്ടിനെ കാണണം, എന്താ നടത്തി തരാൻ പറ്റുമോ കാലനാഥന്?
ദേഷ്യം വന്ന് ജാനകി അവനോട് പൊട്ടിത്തെറിച്ചു.
അരിഷം വന്ന് കാശി അവളുടെ കവിളിലടിച്ചു.
വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ തളി കയറുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി എന്നെ കാലനാഥാന്ന് വിളിക്കരുതെന്ന്.
ജാനിക കട്ടിൽ കിടൻ തേങ്ങി. കാശി കട്ടിലിൽ നെറ്റിയിൽ കൈവച്ചിരുന്നു.
എന്റെ അടുത്ത് ഇരിക്കേണ്ട, പോയി നിലത്ത് കിടന്നു.
അവളവനെ ദേഷ്യത്തോടെ തള്ളി.
ഞാൻ ഇവിടെ തന്നെ കിടക്കും.
കാശി കട്ടിൽ കിടന്നു.
പോ കാലുവേട്ട,
അവന്റെ പുറത്ത് അവൾ ദേഷ്യത്തോടെ തള്ളിക്കൊണ്ട് പറഞ്ഞു.
വേണേ നീ പോയി നിലത്ത് കിടന്നോ, എനിക്ക് വയ്യ അവിടെ കിടക്കാൻ.
കാശി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു.
പോടാ.
തളിയിനെടുത്തുകൊണ്ട് ജാനി അവനെ തള്ളി. കുറെ നേരം ഇരുന്ന് പുറത്തേക്ക് തള്ളിയപ്പോൾ അവൻ ദേഷ്യത്തോടെ ഒരു നോട്ട അവൾക്ക് നേരെ പായിച്ചു. അത് കണ്ട് ജാനിക അടങ്ങിയിരുന്നു. നായ്ക്കളുടെ ഓരിയിടൽ കേട്ട് ജാനിക കട്ടിലിന്റെ മറുവശത്ത് ചുരുണ്ടുകിടന്നു. ഉള്ളിൽ അനന്തന്റെ കാമനോട്ടങ്ങൾ അവളിൽ അലയടിച്ചുയർന്നു. അനന്തന്റെ പെരുമാറ്റത്തിലും നോട്ടത്തിലും അവൾക്ക് ഉറച്ചായി സംശയം തോന്നിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ വീടിന്റെ പലയിടങ്ങളിൽ വെച്ച് തന്നോട് മോശ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. താൻ മുഖത്തടിച്ച് പ്രതികരിച്ചപ്പോൾ സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്ന സച്ചിയെ കാറുകൊണ്ടിടിച്ചാണ് അയാൾ പ്രതികാരം തീർത്തത്. ഭാഗ്യം കൊണ്ടാണ് ചെറിയ പരിക്കൾ കൊണ്ട് സച്ചി രക്ഷപ്പെട്ടത്. വഴങ്ങിക്കൊടുക്കാൻ പറഞ്ഞ് എന്നും വാട്സാപ്പ് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. പപ്പയോടോ നാദേശ്വരത്തോ പറഞ്ഞാൽ ഇതിന്റെ പേരിൽ വഴക്കായാൽ അച്ഛൻ തന്നെ കൊണ്ടുപോകും. പിന്നെ തന്നെ സ്നേഹിക്കുന്നവരെ കാണാൻ പോലും അയാൾ അനുവദിക്കില്ല. രക്ഷപ്പെടാനൊരു പഴുതുമില്ലെന്നോർത്ത് ജാനിക തലയിണയിൽ മുഖമമർത്തി മെല്ലെ കരഞ്ഞു. പുഴയിൽ രാത്രി തിരച്ചിൽ നടക്കുക തന്നെയായിരുന്നു. ബോട്ടിൽ നിൽക്കുന്ന ജേക്കബ് കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ഫയർഫോഴ്സിനോടൊപ്പം കാശിയുടെ കൂട്ടുകാരും തിരയാൻ കൂടിയിരുന്നു.
ജേക്കബ് നീ കരയാതെടാ,
കൂട്ടുകാർ പറയുന്നുവെന്ന് കേൾക്കാൻ വയ്യാതെ അവൻ കരയുക തന്നെയായിരുന്നു.
ജോ കരയില്ലടാ,
ജോണി അവനെ ആശ്വസിപ്പിച്ചു.
അവര് രക്ഷപ്പെട്ട് കാണില്ലേ ജോണി, ഈ പുഴ അവരെങ്ങോട്ടാണ് കൊണ്ടുപോയത്? എനിക്കിത് ഉള്ളിൽ കൊണ്ട് നടക്കാൻ വയ്യടാ.
അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
എന്ത്, എന്താടാ?
കൂട്ടുകാർ ഒരുപോലെ അവനോട് ചോദിച്ചു. ജോ കരഞ്ഞുകൊണ്ട് കയ്യിലെ ഫോണിലെ ഗ്യാലറിയിൽ നിന്ന് കാശിനാഥന്റെ ടാറ്റുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു.
നിങ്ങളെല്ലാവരും അവനോട് ചോദിക്കുമായിരുന്നില്ലേ അവന്റെ നെഞ്ചിൽ കുത്തിവെച്ച പേര് ആരുടേതാണെന്ന്? നെഞ്ചിലെ ടാറ്റുവിൽ ആനയുടെ രൂപം, അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആരാണെന്ന് നോക്ക്, ആരാണെന്ന് നോക്ക്. ആ ടാറ്റു സൂം ചെയ്ത് നോക്ക്. ആ പേരിന്റെ അർത്ഥം ആത്മാവെന്നാണ് തായ് ഭാഷയിൽ എഴുതിയത്. ടാറ്റുവിൽ ആനയുടെ ചുറ്റുള്ള ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. തല തിരിച്ചു പിടിച്ച് ചെരിച്ചു വെച്ച് സൂം ചെയ്ത് നോക്ക്. ജോ പറഞ്ഞത് കേട്ട് അവരെല്ലാവരും ഒരുമിച്ച് ടാറ്റു തിരിച്ചു പിടിച്ച് അത് സൂം ചെയ്ത് നോക്കി. അടുത്തേക്ക് അടുക്കുന്തോറും തെളിയുന്ന മുഖം കണ്ട് കാശിനാഥന്റെ കൂട്ടുകാർ ഞെട്ടലോട് നിന്നു. ജാനിക ഭാഗീരഥി,
ജാനിക ഭാഗീരഥി.
അവരെല്ലാവരും ഞെട്ടിൽ മാറാതെ ഒരുമിച്ച് പറഞ്ഞു. ജോ കരഞ്ഞുകൊണ്ട് ജോണിയുടെ തോളിലേക്ക് ചാരിയിരുന്നു.
അതേടാ, കാശിനാഥൻ എന്നാൽ ഭാഗീരഥിയാണ്, ഭാഗീരഥി എന്നാൽ കാശിനാഥനാണ്. അവന്റെ നെഞ്ചിൽ അവളാണ്, കാശിനാഥന്റെ ഭാഗി, അവന്റെ ഭാഗീരഥി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.